തിരുവചനം ഒരു സുരക്ഷിത വലയം. ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ലയെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. യെശയ്യാവ് 8:20. കള്ളപ്രവാചകന്മാരുടെ സ്വാധീനത്തിനും അന്ധകാരത്തിൻ്റെ ആത്മാക്കളുടെ വഞ്ചക ശക്തിക്കുമെതിരെയുള്ള സുരക്ഷിത വലയമായി ദൈവജനങ്ങൾ തിരുവചനത്തിലേക്ക് തിരിയേണ്ടതാണ്. വേദപുസ്തകത്തിലെ വ്യക്തമായ പ്രസ്താവനകൾ സാത്താൻ്റെ കപടവഞ്ചനകളെ വെളിവാക്കുന്നതുകൊണ്ട് ജനങ്ങളെ ബൈബിൾ പരിജ്ഞാനത്തിൽ നിന്നും അകറ്റി നിർത്തുവാൻ അവൻ തനിക്കു സാധ്യമായ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു. ദൈവവേലയുടെ ഓരോ നവീകരണത്തിലും ഉണർവിലും ദുഷ്ടതയുടെ പ്രഭു വികാര തീവ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. ക്രിസ്തുവിനും അവൻ്റെ അനുഗാമികൾക്കുമെതിരെയുള്ള തൻ്റെ അന്ത്യ പോരാട്ടത്തിന് അവൻ സകല കഴിവുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. അവസാനത്തെ ഏറ്റവും വലിയ വഞ്ചന നമ്മുടെ മുമ്പിൽ വളരെ വേഗം പ്രത്യക്ഷമാകും. എതിർ ക്രിസ്തു തൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിക്കും. ഇതിന് സത്യത്തോട് വളരെ സാമ്യമുള്ളതിനാൽ വിശുദ്ധ തിരുവചനം കൂടാതെ തിരിച്ചറിയുവാൻ അസാധ്യമാണ്. അതിൻ്റെ സാക്ഷ്യവചനം ഉപയോഗിച്ച് ഓരോ പ്രസ്താവനയും ഓരോ അത്ഭുതവും പരിശോധിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുവാൻ ഉത്സാഹിക്കുന്നവർക്ക് എതിർപ്പും പരിഹാസവും അനുഭവിക്കേണ്ടി വരും. അവർക്ക് നിൽക്കുവാൻ ആശ്രയം ദൈവം മാത്രമാണ്. തങ്ങളുടെ മുമ്പിലുള്ള പരീക്ഷകൾ നേരിടണം എന്നുണ്ടെങ്കിൽ ദൈവേഷ്ടം തിരുവചനത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവർ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം, ഭരണകൂടം, ഉദ്ദേശ്യങ്ങൾ എന്നിവയെ ശരിയായി ഗ്രഹിക്കുകയും അവയ്ക്കനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ ദൈവത്തെ ബഹുമാനിക്കുവാൻ സാധ്യമാകൂ. വേദപുസ്തക സത്യങ്ങൾ കൊണ്ട് മനസ്സിനെ കോട്ടകെട്ടി കാക്കുന്നവരൊഴികെ മറ്റാരും തന്നെ അവസാനത്തെ മഹാപോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുകയില്ല. മനുഷ്യരെക്കാൾ അധികം ഞാൻ ദൈവത്തെ അനുസരിക്കേണ്ടതാണോ എന്ന വലിയ ശോധന ഓരോ വ്യക്തിയും നേരിടേണ്ടി വരും. തീരുമാനമെടുക്കേണ്ട നാഴിക ഇപ്പോൾ തന്നെ സമീപമെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനമെന്ന ഇളകാത്ത പാറമേൽ നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ? ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നതിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ നാം ഒരുക്കമാണോ? കർത്താവായ യേശു ക്രിസ്തു മരണത്തിനേൽപ്പിക്കപ്പെടുമെന്നും കല്ലറവിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നും തൻ്റെ ക്രൂശാരോഹണത്തിന് മുൻപ് തന്നെ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും തൻ്റെ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കുവാൻ ദൂതഗണങ്ങൾ അപ്പോൾ സന്നിഹിതരായിരിക്കുകയും ചെയ്തു. പക്ഷേ റോമൻ നുകത്തിൽ നിന്നുള്ള താൽക്കാലിക മോചനം ശിഷ്യന്മാർ പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് അവരുടെ സകല പ്രത്യാശയുടെയും കേന്ദ്രമായ കർത്താവ് ലജ്ജാകരമായ മരണം അനുഭവിക്കേണ്ടി വരുമെന്ന ചിന്ത പോലും അവർക്ക് സഹിക്കുവാൻ ആകാത്തതായിരുന്നു. അവർ ഓർത്തിരിക്കേണ്ടതായ വചനം മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. പരീക്ഷാഘട്ടം വന്നപ്പോൾ ഒരുക്കമില്ലാത്തവരായവർ കാണപ്പെട്ടു. യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു എന്നവണ്ണം അവരുടെ പ്രത്യാശകളെല്ലാം പൂർണ്ണമായി നശിച്ചുപോയി. ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ കൂടെ ഭാവിയെപ്പറ്റി ശിഷ്യന്മാർക്ക് അറിവ് ലഭിച്ചിരുന്നതുപോലെ നമ്മുടെ മുമ്പിലും ഭാവിയിൽ എന്താണെന്ന് പ്രവചനങ്ങൾ തുറന്നു കാട്ടിയിരിക്കുന്നു. കൃപാകാലം അവസാനിക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും മഹാകഷ്ടകാലത്തെ നേരിടുന്നതിന് ചെയ്യേണ്ട ഒരുക്കങ്ങളും എന്തെല്ലാമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വിലയേറിയ സുപ്രധാന സത്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന വിധം പുരുഷാരമൊക്കെയും അജ്ഞതയിലാണ്. അവരെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കേണ്ട വചനത്തിൻ്റെ ഓരോ മുദ്രണവും എടുത്തു കളഞ്ഞുകൊണ്ട് മഹാകഷ്ടകാലത്തിൽ ഒരുങ്ങാത്തവരായി അവർ കാണപ്പെടുവാൻ സാത്താൻ നോക്കി പാർത്തിരിക്കുന്നു. ആകാശമധ്യേ പറക്കുന്ന വിശുദ്ധ ദൂതന്മാർ പ്രഘോഷിക്കുന്ന രീതിയിൽ അതിപ്രധാന മുന്നറിയിപ്പ് ദൈവം മനുഷ്യർക്ക് അയക്കുമ്പോൾ ഓരോ വ്യക്തിയും ആ ദൂത് ചെവിക്കൊള്ളുന്നതിനാവശ്യമായ വിവേചന ശക്തി പ്രാപിക്കേണ്ടതാണെന്ന് അവൻ ആഗ്രഹിക്കുന്നു. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കെതിരെ ഭയങ്കര ന്യായവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് വെളിപ്പാട് 14:9-11 വരെ മൃഗത്തിൻ്റെ മുദ്ര എന്താണെന്നും അത് ലഭിക്കാതെ ഒഴിഞ്ഞിരിക്കേണ്ടത് എപ്രകാരമാണെന്ന് മനസ്സിലാക്കുവാൻ പ്രവചനം ശ്രദ്ധയോടെ പഠിക്കുന്നതിന് താൽപ്പര്യപ്പെടേണ്ടതാണ്. എന്നാൽ ജനലക്ഷങ്ങൾ സത്യം കേൾക്കാതെ ചെവി തിരിച്ചുകൊണ്ട് കെട്ടുകഥകളിലേക്ക് തിരിയുന്നു. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. 2 തിമൊഥെയൊസ് 4:4. ആ സമയം പൂർണ്ണമായി വന്നുകഴിഞ്ഞു. പാപപങ്കിലവും ലോകസ്നേഹം നിറഞ്ഞതുമായ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ജനകോടികൾക്ക് വേദപുസ്തക സത്യം ആവശ്യമില്ല. അവർ സ്നേഹിക്കുന്ന കാപട്യങ്ങളെ തന്നെ സാത്താൻ അവർക്ക് കൊടുക്കുന്നു. എന്നാൽ എല്ലാ ഉപദേശക സംഹിതകളുടെയും മാനദണ്ഡമായും സകലവിധ നവീകരണങ്ങളുടെയും അടിസ്ഥാനമായും വേദപുസ്തകത്തെ മാത്രം കണക്കാക്കുന്ന ഒരു കൂട്ടം ജനം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെതായി ഉണ്ടായിരിക്കും. വിദ്യാസമ്പന്നരുടെ അഭിപ്രായങ്ങൾ ശാസ്ത്രീയ നിഗമനങ്ങൾക്ക് വൈരുദ്ധ്യമാണ്. നിരവധി സഭകളുടെ വിരുദ്ധങ്ങളായ വൈദിക ഉപദേശക സമിതി തീരുമാനങ്ങൾ അഥവാ പ്രമാണങ്ങൾ, ഭൂരിപക്ഷത്തിൻ്റെ ശബ്ദം ഇവകളിലൊന്നോ എല്ലാമോ തന്നെ മതവിശ്വാസത്തിന് അനുകൂലമായോ പ്രതികൂലമായോ ആയി തെളിവായി കണക്കാക്കുവാൻ പാടില്ല. ഒരു വിശ്വാസ സത്യമോ സാക്ഷ്യമോ സ്വീകരിക്കുന്നതിന് മുൻപേ അതിനെ പിന്താങ്ങുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന വ്യക്തമായ അവകാശവാദം പിന്നിലുണ്ടോയെന്ന് നാം നോക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യനിലേക്ക് ശ്രദ്ധ ആകർഷിക്കുവാൻ സാത്താൻ നിരന്തരം പരിശ്രമിക്കുകയാണ്. തിരുവചനത്തിൽ അന്വേഷിച്ച് തങ്ങൾ തന്നെ തങ്ങളുടെ ചുമതലകൾ മനസ്സിലാക്കുന്നതിന് പകരം ബിഷപ്പുമാരിലും പാസ്റ്റർമാരിലും മതപണ്ഡിതന്മാരിലും നോക്കി അവരെ വഴികാട്ടികളാക്കുവാൻ അവൻ ജനത്തെ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ ഈ നേതാക്കന്മാരുടെ മനസ്സുകളെ നിയന്ത്രിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടപ്രകാരം ജനക്കൂട്ടത്തെ സ്വാധീനിക്കുവാൻ സാത്താന് സാധിക്കുന്നു. ജീവന്റെ വചനം ഘോഷിക്കുവാൻ ക്രിസ്തു വന്നപ്പോൾ സാധാരണ ജനങ്ങൾ സന്തോഷമായി അത് കൈക്കൊണ്ടു. അനേകം പേർ, പുരോഹിതന്മാരും ഭരണാധികാരികൾ പോലും അവനിൽ വിശ്വസിച്ചു. എന്നാൽ പുരോഹിതവർഗത്തിൻ്റെ തലവനും രാഷ്ട്രത്തിലെ ഉന്നത അധികാരികളും അവനെ കുറ്റം വിധിക്കുവാനും അവൻ്റെ വാക്കുകളെ നിഷേധിക്കുവാനും നിശ്ചയിച്ചുറച്ചു. അവനെതിരെ കുറ്റാരോപണങ്ങൾ കണ്ടെത്തുന്നതിലുള്ള അവരുടെ പ്രയത്നങ്ങളെല്ലാം പരാജയപ്പെട്ടെങ്കിലും അവൻ്റെ വാക്കുകളിൽ അടങ്ങിയിരുന്ന ദിവ്യശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും സ്വാധീനത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് കഴിയാതിരുന്നെങ്കിലും മുൻവിധിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുവാൻ അവർ തീരുമാനിച്ചു. അല്ലാഞ്ഞാൽ അവർ അവൻ്റെ ശിഷ്യരാകുവാൻ നിർബന്ധിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അവൻ്റെ മശിഹാത്വത്തിൻ്റെ വ്യക്തമായ തെളിവുകളെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. യേശുവിൻ്റെ എതിരാളികളായ ഈ മനുഷ്യരെ വണങ്ങി നമസ്കരിക്കുവാൻ ബാല്യം മുതൽ തന്നെ ജനങ്ങൾ അഭ്യസിപ്പിക്കപ്പെടുകയും അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ മനുഷ്യർ പരിചയപ്പെടുകയും ചെയ്തിരുന്നു. നമ്മുടെ നേതാക്കന്മാരും ശാസ്ത്രിമാരും യേശുവിൽ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ്? അവൻ ക്രിസ്തുവായിരുന്നെങ്കിൽ ഈ ബുദ്ധിമാന്മാർ അവനെ സ്വീകരിക്കുമായിരുന്നില്ലേ എന്നവർ ചോദിച്ചു. തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ തള്ളിക്കളയുവാൻ യഹൂദജനത്തെ വഴിനയിച്ച ഗുരുക്കന്മാരുടെ സ്വാധീനം ഇപ്രകാരമായിരുന്നു. അന്നത്തെ പുരോഹിതന്മാരെയും ഭരണാധികാരികളെയും ഉദ്ദീപിപ്പിച്ച ആത്മാവ് ഇന്നും ഉന്നത ഭക്തി നടിക്കുന്ന അനേകരിൽ പ്രകടമാകുന്നു. ഇക്കാലത്തേക്കുള്ള പ്രത്യേക സത്യത്തെ സംബന്ധിക്കുന്ന തിരുവചന സാക്ഷ്യം പരിശോധിക്കുന്നതിൽ അവർ വിമുഖത കാട്ടുന്നു. അവരുടെ സംഖ്യാബലം, സമ്പത്ത്, ജനപ്രീതി എന്നിവയെ അവർ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യത്തിൻ്റെ സാക്ഷികളായവരെ എണ്ണത്തിൽ ചുരുക്കവും നിർദ്ധനരും ജനപ്രീതിയില്ലാത്തവരും ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന വിശ്വാസമുള്ളവരുമെന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പോടെ വീക്ഷിക്കുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും വച്ചു പുലർത്തിയിരുന്ന അയോഗ്യമായ അധികാര പ്രമത്തത യഹൂദന്മാരുടെ ചിതറിപ്പോക്കോടുകൂടെ അവസാനിക്കുകയില്ല എന്ന് ക്രിസ്തു മുൻകൂട്ടി കണ്ടു. എല്ലാ യുഗങ്ങളിലും സഭയ്ക്ക് ഭീകര ശാപമായി തീർന്നിരുന്ന മനസ്സാക്ഷിയെ നിയന്ത്രിക്കുന്നതിനുള്ള മാനുഷിക അധികാരോന്നതിയുടെ പ്രവർത്തനം പ്രവാചക ദൃഷ്ടിയിൽ അവൻ കാണുകയുണ്ടായി. ശാസ്ത്രിമാരെയും പരീശന്മാരെയും ഭത്സിക്കുന്ന ഭയാനകമായ അവൻ്റെ ശാസനയും കുരുടന്മാരായ ഈ വഴികാട്ടികളെ അനുഗമിക്കാതിരിപ്പാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പും ഭാവി തലമുറകൾക്ക് ഉപദേശത്തിനായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവചന വ്യാഖ്യാനത്തിനുള്ള അവകാശം റോമൻ സഭ പുരോഹിതവർഗത്തിന് മാത്രമുള്ളതായി ഒതുക്കി നിർത്തിയിരിക്കുന്നു. ദൈവവചനം വിശദീകരിക്കുവാനുള്ള യോഗ്യത പുരോഹിതവർഗത്തിൻ്റെതാണെന്ന അവകാശത്തിന്മേൽ സാധാരണ ജനങ്ങളിൽ നിന്നും അത് അകറ്റിവച്ചിരിക്കുകയാണ്. നവീകരണ പ്രസ്ഥാനം മൂലം തിരുവചനം എല്ലാ ജനങ്ങൾക്കും നൽകപ്പെട്ടെങ്കിലും റോമാസഭ കൈക്കൊണ്ടിരുന്ന തത്വത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ അവരുടെ ജനങ്ങൾ ഓരോരുത്തരും ബൈബിൾ പാരായണം ചെയ്യുന്നതിനെ തടയുന്നു. അവരുടെ പഠിപ്പിക്കലുകളെ സഭയുടെ വ്യാഖ്യാനമായി സ്വീകരിക്കുവാൻ ജനങ്ങളെ അഭ്യസിപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ എത്ര വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നതാണെങ്കിലും അവരുടെ സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കും തത്വങ്ങൾക്കും അത് എതിരാണെങ്കിൽ ആയിരക്കണക്കായി ജനങ്ങൾ അത് സ്വീകരിക്കുവാൻ ധൈര്യപ്പെടാതിരിക്കുന്നു. വേദപുസ്തകത്തിലുടനീളം ദുരുപദേഷ്ടാക്കൾക്കെതിരെയുള്ള താക്കീതുകളാണെന്നറിയാതെ തങ്ങളുടെ ആത്മാക്കളെ കാത്തുരക്ഷിക്കുന്നതിന് പുരോഹിതന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പലരും ഒരുക്കമാണ്. ഇന്ന് ആയിരക്കണക്കായ മതവിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കാധാരം തങ്ങളുടെ മതനേതാക്കൾ അപ്രകാരം പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമല്ല. രക്ഷകനായ കർത്താവിൻ്റെ ഉപദേശങ്ങളോട് അവർ ഏകദേശം കാണാത്ത മട്ട് നടിക്കുകയും അവരുടെ സഭാ നേതാക്കളുടെ വാക്കുകളിൽ പരിപൂർണ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശുശ്രൂഷകന്മാർ തെറ്റാത്ത വരമുള്ളവരാണോ? അവർ വെളിച്ചവാഹകരാണെന്ന് തിരുവചനത്തിൽ കൂടെ മനസ്സിലാക്കാതെ എപ്രകാരം നാം നമ്മുടെ ആത്മാക്കളെ അവരുടെ നിയന്ത്രണത്തിന് ഭരമേൽപ്പിക്കും? ലോകം പലതവണ കടന്നുപോയ വഴിയിൽ നിന്നിറങ്ങി മാറുവാനുള്ള ധാർമ്മിക ധൈര്യക്കുറവ് മൂലം അനേകർ പണ്ഡിതന്മാരുടെ പടികൾ തന്നെ പിന്തുടരുന്നു. അവർ തങ്ങൾക്ക് വേണ്ടി സത്യമെന്തെന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാൻ താൽപ്പര്യപ്പെടാത്തതുകൊണ്ട് പ്രത്യാശയ്ക്ക് വകയില്ലാതെ കാപട്യത്തിൻ്റെ ചെങ്ങലയാൽ ബന്ധിക്കപ്പെടുന്നു. ഈ കാലത്തേക്കുള്ള സത്യം വ്യക്തമായി വേദപുസ്തകത്തിൽ കൂടെ വെളിവാകുന്നത് അവർ കാണുന്നു. അതിൻ്റെ പ്രഘോഷണത്തിൽ പരിശുദ്ധാത്മശക്തി വ്യാപരിക്കുന്നത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും വെളിച്ചത്തിൽ നിന്ന് അവരെ അകറ്റിക്കളയുവാനുള്ള പുരോഹിതവർഗത്തിൻ്റെ എതിർപ്പിനെ അവർ അനുകൂലിക്കുന്നു. ന്യായവാദവും മനസ്സാക്ഷിയും അവരെ ബോധ്യപ്പെടുത്തിയെങ്കിലും വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ തങ്ങളുടെ സഭാശുശ്രൂഷകളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ ധൈര്യപ്പെടുന്നില്ല. അവരുടെ വ്യക്തിപരമായ ന്യായവിധി, നിത്യമായ താൽപ്പര്യങ്ങൾ എന്നിവ മറ്റുള്ളവരുടെ അവിശ്വാസം, അഹങ്കാരം, മുൻവിധി എന്നിവയ്ക്ക് മുമ്പിൽ ബലികഴിക്കപ്പെടുന്നു. തൻ്റെ ബദ്ധന്മാരെ ബദ്ധനസ്ഥരാക്കുന്നതിന് വിവിധങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ച് സാത്താൻ മാനുഷിക സ്വാധീനം പ്രയോഗിക്കുന്നു. ക്രൂശിൻ്റെ ശത്രുക്കളായവരുടെ മാർദ്ദവമേറിയ സ്നേഹപാശത്തിൽ കുടുക്കി ജനസഹസ്രങ്ങളെ തൻ്റെ വലയിൽപ്പെടുത്തുന്നു. മാതാപിതാ, വൈകാഹിക, പുത്രീപുത്ര, സാമൂഹികങ്ങളായ ഏതുതരം ബന്ധമായിരുന്നാലും അനന്തരഫലം ഒന്നു തന്നെയാണ്. സത്യത്തിൻ്റെ എതിരാളികൾ തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് മനുഷ്യ മനസാക്ഷികളെ നിയന്ത്രിക്കുകയും അവരുടെ വഴിയിൽ വീണ ദേഹികൾക്ക് തങ്ങളുടെ തീരുമാനത്തിൻ്റെ ചുമതല നിറവേറ്റുന്നതിനാവശ്യമായ ധൈര്യമോ സ്വാതന്ത്ര്യമോ ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യുന്നു. സത്യവും ദൈവമഹത്വവും വ്യത്യസ്തമായി വേർതിരിപ്പാൻ അസാധ്യമാണ്. വേദപുസ്തകം നമുക്ക് പ്രാപ്യമായിരിക്കുമ്പോൾ തെറ്റായ അഭിപ്രായങ്ങളിൽ തൂങ്ങി നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അവൻ്റെ ജീവിതം ശരിയാണെങ്കിൽ ഒരുവൻ എന്ത് വിശ്വസിക്കുന്നുവെന്നത് അപ്രസക്തമാണെന്ന് പലരും ന്യായവാദം നടത്തുന്നു. എന്നാൽ ജീവിതം രൂപീകൃതമാകുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. വെളിച്ചവും സത്യവും നമുക്ക് പ്രാപ്യമായ വിധമായിരിക്കുകയും അത് കേൾക്കുവാനും കാണുവാനുമുള്ള അവകാശത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള അവസരം അഗണ്യമാക്കുകയും ചെയ്യുകയാണെങ്കിൽ നാം ഫലത്തിൽ അത് നിഷേധിക്കുകയും വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. സദൃശവാക്യങ്ങൾ 16:25. ദൈവഹിതം എന്തെന്ന് അറിയാനുള്ള അവസരമുള്ളപ്പോൾ അജ്ഞത എന്നത് പാപത്തിനും തെറ്റിനുമുള്ള ഒഴികഴിവല്ല. യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ പല റോഡുകൾ തിരിയുന്ന ഒരു സ്ഥാനത്തെത്തുമ്പോൾ ഓരോ പാതയും എവിടേക്കാണെന്നുള്ള കൈ ചൂണ്ടി കാണുന്നു. ആ കൈ ചൂണ്ടി വകവയ്ക്കാതെ തനിക്ക് നല്ലതെന്ന് തോന്നുന്ന വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൻ എത്രമാത്രം ശുദ്ധഹൃദയനായിരുന്നാലും താൻ തെറ്റായ പാതയിലൂടെ പോവുകയാണെന്ന് മിക്കവാറും അവൻ മനസ്സിലാക്കും. ദൈവം തൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് അതിൽ ഉപദേശങ്ങളുമായി നാം പരിചയപ്പെടുവാനും അവൻ എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് നാം അറിയുവാനുമാണ്. നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യവുമായി യേശുവിൻ്റെ അടുക്കൽ വന്ന ന്യായശാസ്ത്രിയെ തിരുവചനത്തിലേക്ക് തിരിച്ചുകൊണ്ട് രക്ഷകൻ ഇപ്രകാരം പറഞ്ഞു: ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു? അജ്ഞത ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും ഒഴിവാക്കുന്നില്ല, മാത്രമല്ല കൽപ്പനാലംഘനത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കുന്നതുമില്ല. കാരണം അവരുടെ കൈകളിൽ വിശ്വസ്തയോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളും അതിൻ്റെ വിശ്വാസ തത്വങ്ങളും ന്യായവാദങ്ങളും ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നല്ല താല്പര്യങ്ങൾ ഉണ്ടെന്നുള്ളതോ ഒരുവൻ ശരിയെന്ന് തോന്നുന്നത് തന്നെ ചെയ്യുന്നതോ സഭാശുശ്രൂഷകൻ പറയുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്നതോ കാര്യമല്ല. അവൻ്റെ ദേഹിയുടെ രക്ഷ അപകടത്തിലാണ്. ആയതിനാൽ അവന് വേണ്ടി തന്നെത്താൻ തിരുവചനത്തിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ ദൃഢവിശ്വാസം എത്ര ഉറച്ചതായിരുന്നാലും തൻ്റെ സഭാശുശ്രൂഷകന് സത്യം എന്തെന്ന് അറിയാമെന്നുള്ള ആത്മവിശ്വാസം എത്രയധികം അവനുണ്ടായിരുന്നാലും അതൊന്നും അവൻ്റെ അടിസ്ഥാനമല്ല. തൻ്റെ സ്വർഗീയ യാത്രയിൽ വ്യക്തമായ രൂപരേഖ വഴികാട്ടിയായി അവനുണ്ട്. ഒന്നും അവൻ ഊഹിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചിന്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആദ്യത്തേതും ഉന്നതവുമായ ചുമതല സത്യമെന്നാൽ എന്ത് എന്ന് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ വെളിച്ചത്തിൽ നടക്കുകയും തൻ്റെ മാതൃക പിന്തുടരുവാൻ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയും വേണം. തിരുവചന വാക്യങ്ങളെ മറ്റു വാക്യങ്ങളോട് താരതമ്യപ്പെടുത്തിയും ചിന്താശകലങ്ങൾ വിലയിരുത്തിയും കൊണ്ട് ദിനംതോറും നമ്മൾ വേദപുസ്തകം സൂക്ഷ്മതയോടെ പഠിക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ നാം ഉത്തരം പറയേണ്ടവരായതുകൊണ്ട് ദിവ്യസഹായത്തോടെ നമുക്കാവശ്യമായ അഭിപ്രായങ്ങൾ അതിൽ നിന്നും രൂപപ്പെടുത്തേണ്ടതാണ്. വളരെ വ്യക്തമായി വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ ഇരുളിലും സംശയത്തിലുമാണെന്ന് പണ്ഡിതരെന്ന് അഭിമാനിക്കുന്നവർ വാദിക്കുന്നു. തിരുവചനത്തിൽ മർമ്മപ്രധാനങ്ങളായ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അതെഴുതുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അതിൻ്റെ ആത്മീയ അർത്ഥം വെളിവാക്കുവാൻ പര്യാപ്തമല്ലെന്നും മഹാജ്ഞാനികളെന്ന് നടിക്കുന്ന അവർ പഠിപ്പിക്കുന്നു. ഈ മനുഷ്യർ കള്ള ഉപദേഷ്ടാക്കന്മാരാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത് എന്ന് യേശു ഇവരെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. 12:24. അടയാളങ്ങളോ ചിത്രീകരണങ്ങളോ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായ അർത്ഥത്തിൽ തന്നെ വേദപുസ്തക ഭാഷ വിശദീകരിക്കേണ്ടതാണ്. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയുമെന്ന് യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. 7:17. വേദപുസ്തകം വായിക്കുന്ന രീതിയിൽ തന്നെ മനുഷ്യർ അർത്ഥമാക്കുകയും അവരുടെ മനസ്സുകളെ വഴിതെറ്റിച്ച് കലക്കി കളയുവാൻ ദുരുപദേഷ്ടാക്കന്മാർ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ദൂതന്മാർ സന്തോഷിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടക്കുകയും തെറ്റിൽ അലഞ്ഞുതിരിയുന്ന ആയിരം ആയിരങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. അവരുടെ മാനസിക ശക്തി മുഴുവൻ തിരുവചന പഠനത്തിന് വിനിയോഗിക്കുകയും മർത്യരായ നമുക്ക് സാധിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ബുദ്ധിയെ ശക്തീകരിക്കുകയും ഒരു കുട്ടി എന്ന പോലെ താഴ്മയുടെയും ക്ഷമയുടെയും ശരിയായ ആത്മാവ് വേദവിദ്യാർത്ഥി എന്ന നിലയിൽ പ്രകടിപ്പിക്കുകയും വേണം. തത്വജ്ഞാനപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതികൾ കൊണ്ട് തിരുവചനത്തിലെ പ്രയാസമേറിയ ഭാഗങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ശാസ്ത്രലോകത്തിലേക്ക് അനേകർ കടന്നു ചെല്ലുന്നത് പോലെ സ്വയത്രാണത്തോടുകൂടെ നാം വേദപുസ്തക പഠനത്തിന് മുതിരുവാൻ പാടില്ല. എന്നാൽ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചും തൻ്റെ ഇഷ്ടം ഗ്രഹിക്കുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടും കൂടെയും പഠിക്കേണ്ടതാണ്. വലിയവനായ ഞാനാകുന്നവനിൽ നിന്നും അറിവ് പ്രാപിക്കുവാൻ വിനയസമ്പന്നമായ പഠിപ്പിക്കാവുന്ന ആത്മാവോടുകൂടെ കടന്നു വരേണ്ടതാണ്. അങ്ങനെയല്ലെങ്കിൽ ദുഷ്ടദൂതന്മാർ നമ്മുടെ മനസ്സുകളെ കുരുടാക്കുകയും ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുകയും സത്യം നമ്മിൽ പതിയാതാകുകയും ചെയ്യും. ജ്ഞാനികളായവർ മർമ്മങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അപ്രധാനങ്ങളായി തള്ളിക്കളയുന്ന അനേക വേദഭാഗങ്ങൾ ക്രിസ്തുവിൻ്റെ വിദ്യാലയത്തിൽ അഭ്യസിക്കുന്നവന് ആശ്വാസവും അറിവും പകരുന്നവയാണ്. മതതത്വജ്ഞാനികളായ അനേകർക്ക് ദൈവവചനം ശരിയായി മനസ്സിലാകാത്തതിൻ്റെ കാരണം അവർക്കനുസരിപ്പാൻ ഇഷ്ടമില്ലാത്ത സത്യങ്ങളുടെ നേരെ അവർ കണ്ണടച്ച് കളയുന്നത് കൊണ്ടാണ്. വേദപുസ്തക സത്യം മനസ്സിലാക്കുന്നതിനാധാരമായിരിക്കുന്നത് ഏകാഗ്ര ലക്ഷ്യത്തോടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് പരിശോധിക്കുന്നതിലല്ല, പിന്നെയോ നീതിക്ക് വേണ്ടി ആകാംക്ഷയോടെ ആഗ്രഹിക്കുന്നതിനാലാണ്. പ്രാർത്ഥന കൂടാതെ ഒരിക്കലും വേദപുസ്തകം പഠിക്കരുത്. തിരുവചന സത്യങ്ങളുടെ പ്രാധാന്യം നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള സത്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാതെ നമ്മെ സൂക്ഷിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. തിരുവചനം അതിൻ്റെ സൗന്ദര്യത്തിൽ മനസ്സിലാക്കി അതിലെ മുന്നറിയിപ്പുകളിൽ ഉപദേശം പ്രാപിച്ച് അതിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറപ്പിച്ച് നമ്മെ ശക്തിപ്പെടുത്തുന്നതിന് ഹൃദയത്തെ ഒരുക്കുന്ന ജോലി സ്വർഗീയ ദൂതന്മാരുടേതാണ്. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമെന്ന് സങ്കീർത്തനക്കാരനോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. സങ്കീർത്തനം 119:18. പലപ്പോഴും പരീക്ഷകൾ നേരിടുവാൻ അസാധ്യമായി വരുന്നത് പ്രാർത്ഥനയുടെയും വേദപഠനത്തിൻ്റെയും അഭാവം മൂലം ദൈവിക വാഗ്ദത്തങ്ങൾ ഓർമ്മയിലില്ലാതെ തിരുവചനമെന്ന ആയുധം കൊണ്ട് സാത്താനെ എതിർക്കുവാൻ പരീക്ഷിക്കപ്പെടുന്നവന് സാധിക്കാത്തതിനാലാണ്. എന്നാൽ ദൈവിക കാര്യങ്ങളിൽ അഭ്യസിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചുറ്റും മാലാഖമാർ ഉണ്ടായിരിക്കുകയും അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ആവശ്യമുള്ള സത്യങ്ങൾ ഓർമ്മയിൽ വരുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ ശത്രു വരുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവനെതിരെ ഒരു കോട്ട കെട്ടി ഉയർത്തും. യെശയ്യാവ് 59:19. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 14:26. എന്നാൽ പ്രതികൂല സമയത്ത് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ദൈവാത്മാവ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ്യമേ തന്നെ നാം അവയെ മനസ്സിൽ സംഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് ദാവീദ് പ്രസ്താവിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:11. നിത്യമായ താൽപ്പര്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരെല്ലാം അവിശ്വാസത്തിൻ്റെ പാതയ്ക്കെതിരെ തങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. സത്യത്തിൻ്റെ തൂണുകൾ പോലും ആക്രമിക്കപ്പെടും. ആധുനിക അന്ധവിശ്വാസത്തിൻ്റെ കൊത്തുവാക്ക്, കുതർക്കം, കുടുക്കിൽപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള വിനാശകരമായ ഉപദേശങ്ങളുടെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രയാസമാണ്. സാത്താൻ തൻ്റെ പരീക്ഷകൾ എല്ലാ വിഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കും. തിരുവചനത്തോട് അവിശ്വാസവും അവജ്ഞയും പ്രകടിപ്പിക്കുന്നതിന് വിദ്യാഹീനരെ കളിയാക്കിയും പരിഹസിച്ചും വിദ്യാസമ്പന്നരെ ശാസ്ത്രീയ തടസ്സം, തത്വശാസ്ത്ര വിവാദം എന്നിവ ഉന്നയിച്ചുകൊണ്ടും ആക്രമിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്ത യുവാക്കൾ പോലും ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെ കുത്തിപ്പറയുവാൻ താല്പര്യം കാണിക്കുന്നു. ആഴമില്ലാത്ത ഈ യുവ അവിശ്വാസത്തിന് പോലും അതിൻ്റേതായ സ്വാധീനമുണ്ട്. ഇപ്രകാരം അനേകർ തങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസത്തെ പരിഹസിക്കുകയും കൃപയുടെ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. എബ്രായർ 10:29. ദൈവത്തിന് മഹത്വവും ലോകത്തിന് അനുഗ്രഹവും പകരേണ്ട വിലയേറിയ അനേക ജീവിതങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ ദുർഗന്ധ ശ്വാസത്തിൽ വാടി നശിച്ചു പോകുന്നു. മാനുഷിക ന്യായവാദത്തിൻ്റെ അഹംഭാവ തീരുമാനങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയും ദൈവിക ജ്ഞാനം കൂടാതെ ദിവ്യമർമ്മങ്ങളെ വിശദീകരിച്ച് സത്യം കണ്ടെത്താമെന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നവർ സാത്താൻ്റെ വലയിൽ കുടുങ്ങിപ്പോകുന്നു. ഈ ലോക ചരിത്രത്തിൻ്റെ അതീവ ഗുരുതര കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുന്നു. ഭൂമിയിലെ എണ്ണമറ്റ മനുഷ്യരുടെ വിധി നിർണ്ണയിക്കുവാൻ സമയമായിരിക്കുന്നു. നാം ഇപ്പോൾ എടുക്കുന്ന തീരുമാനത്തിൽ നമ്മുടെ ഭാവി സന്തോഷവും മറ്റുള്ള ആത്മാക്കളുടെ രക്ഷയും ആശ്രയിച്ചിരിക്കുന്നു. സത്യത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് ക്രിസ്തുവിൻ്റെ ഓരോ അനുയായിയും ആത്മാർത്ഥമായി ചോദിക്കേണ്ടതാണ്. തിരുവചനം കൂടുതലായി ധ്യാനിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ന്യായവിധി രംഗങ്ങൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നാം ദൈവസന്നിധിയിൽ സവിനയം കടന്നു വരേണ്ടതാണ്. ദൈവിക കാര്യങ്ങളിൽ ആഴമേറിയതും ജീവനുള്ളതുമായ അനുഭവം പ്രാപിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു നിമിഷം പോലും നഷ്ടമാക്കുവാൻ നമുക്കില്ല. നമ്മുടെ ചുറ്റും അതിപ്രാധാന്യമേറിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാത്താൻ്റെ മാന്ത്രിക ലോകത്തിൽ നാം ജീവിക്കുന്നു. ആയതിനാൽ ദൈവത്തിന് വേണ്ടി കോട്ട കാക്കുന്നവരെ, ഉറങ്ങരുത്. ശത്രു ഏത് നിമിഷവും അടുത്തുണ്ട്. നിങ്ങൾ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ മേൽ ചാടി വീണ് ഇരയാക്കുവാൻ അവൻ ഏത് നിമിഷവും ഒരുങ്ങിയിരിക്കുന്നു. ദൈവം മുമ്പിലുള്ള തങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെ സംബന്ധിച്ച് പലരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. തങ്ങൾ ചെയ്യാത്ത തെറ്റായ പ്രവൃത്തികളെക്കുറിച്ച് അവർ അഭിമാനം കൊള്ളുന്നു. അതേസമയം ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അവർ ചെയ്യാതെ വിട്ടുകളഞ്ഞതും നല്ലതും ശ്രേഷ്ഠവുമായ അനേക പ്രവൃത്തികളെ കണ്ടെത്തുവാൻ അവർ മറന്നുപോകുന്നു. ദൈവത്തിൻ്റെ തോട്ടത്തിൽ അവർ വൃക്ഷങ്ങളായിരുന്നതുകൊണ്ട് മാത്രം ഒന്നുമാകുന്നില്ല. ഫലം പുറപ്പെടുവിക്കാനുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് അവർ ഉത്തരം നൽകേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ ശക്തി പ്രാപിച്ച് ചെയ്യാമായിരുന്ന അനേക സൽപ്രവൃത്തികൾ ചെയ്യാതെ വിട്ടതിന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നിലത്തെ നിഷ്ഫലമാക്കുന്നവരെന്ന് സ്വർഗീയ പുസ്തകത്തിൽ അവരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാലും ഇവരുടെ അവസ്ഥ പൂർണ്ണമായും പ്രത്യാശാരഹിതമല്ല. ദൈവത്തിൻ്റെ ദയയെ നിസാരമാക്കുകയും തൻ്റെ കൃപയെ ദുർവിനിയോഗം ചെയ്യുകയും ചെയ്ത ഇവരോട് നിത്യസ്നേഹത്തിൻ്റെ ഹൃദയം വീണ്ടും വാദിക്കുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. എഫേസ്യർ 5:14-16. തങ്ങളുടെ ജീവിത വഴികാട്ടിയായ ദൈവവചനം കരത്തിലെടുത്തവർ ആരെല്ലാമെന്ന് പരിശോധനാഘട്ടം വരുമ്പോൾ വെളിവാകും. നിത്യഹരിത വൃക്ഷങ്ങളും മറ്റുള്ള വൃക്ഷങ്ങളും തമ്മിൽ പ്രകടമായ വ്യത്യാസം വേനൽക്കാലത്ത് കാണപ്പെടുന്നില്ല. എന്നാൽ ശീതകാലം വരുമ്പോൾ നിത്യഹരിതങ്ങൾക്ക് മാറ്റമില്ലാതിരിക്കുകയും മറ്റു വൃക്ഷങ്ങൾ ഇലകൊഴിഞ്ഞും കാണപ്പെടുന്നു. അപ്രകാരം പുറമേ അഭിനയിക്കുന്ന വക്രഹൃദയനും സത്യക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ കാണപ്പെടാതിരിക്കുന്നെങ്കിലും ഇവർ തമ്മിലുള്ള യഥാർത്ഥ അന്തരം പ്രകടമാകുന്ന സമയം നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കുന്നു. എതിർപ്പുണ്ടാകട്ടെ, മതഭ്രാന്തും അസഹിഷ്ണുതയും ഉടലെടുക്കട്ടെ, പീഡനം വീണ്ടും കത്തിജ്വലിക്കട്ടെ, എന്നാൽ കപടഭക്തനും ചഞ്ചല ഹൃദയനും വിശ്വാസം വലിച്ചെറിയുന്നത് കാണാം. പക്ഷെ യഥാർത്ഥ ക്രിസ്ത്യാനി സമൃദ്ധിയുടെ കാലങ്ങളെക്കാളും വിശ്വാസത്തിൽ ഉറച്ചവനും പ്രത്യാശയിൽ പുതുക്കം പ്രാപിച്ചവനുമായി പാറ പോലെ ഉറച്ചു നിൽക്കും. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. സങ്കീർത്തനങ്ങൾ 119:99-104. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അവർ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. സദൃശവാക്യങ്ങൾ 3:13, യിരെമ്യാവ് 17:8.